ദൈവനാമം മഹത്വപ്പെടട്ടെ. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും, വടിയെ സ്നേഹിക്കുന്നവൻ മക്കളെ സ്നേഹിക്കുന്നു എന്ന വാക്യമനുസരിച്ച് സ്നേഹവാനായ പിതാവാൻ ദൈവം ബാലശിക്ഷ നമുക്ക് നൽകും. പക്ഷെ എന്നേക്കുമായി നമ്മെ നഷ്ടത്തിലും കഷ്ടത്തിലും ആക്കുവാനല്ലാതെ നമ്മുടെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുവാനത്രേ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് നാം അറിയാതെ തന്നെ വസ്തുവക അവകാശമായും ശൂന്യമായും നമ്മുടെ ഭണ്ഡാരങ്ങളുടെ ശൂന്യാവസ്ഥ മാറ്റിയും ദൈവം അനുഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ സന്തോഷം നിറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ പറയുന്നവരെ പറ്റിയും അവരുടെ വാക്കുകളെ പറ്റിയും നമുക്കിന്ന് ചിന്തിക്കാം. യെശയ്യാപ്രവചനം 49:21. ദ ബുക്ക് ഓഫ് ഐസായ chapter 49 verse 21. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, ലമെന്റേഷൻ ഓഫ് സിയോൺ ഇൻ ഹാർട്ട്, സിയോന്റെ ഹൃദയ വിലാപം. God's love is like an ocean. You can see its beginning but not its end. റിക് വാരൻ എന്ന മഹാന്റെ വാക്കുകളാണിത്. ദൈവസ്നേഹത്തോട് തുല്യമായി കരുതുവാൻ വേറെ ആരുടെയും സ്നേഹം പര്യാപ്തമല്ല. രണ്ട് സാഹചര്യത്തിൽ പ്രവർത്തിച്ച ദൈവസ്നേഹം നമുക്കൊന്ന് മനസ്സിലാക്കാം. 8/2/2019 മലയാള മനോരമ ദിനപത്രത്തിലെ ഒരു തലക്കെട്ട് ഇപ്രകാരമായിരുന്നു. അന്നുപേക്ഷിച്ച ചോരക്കുഞ്ഞ് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ MB. അമ്മ ഉപേക്ഷിച്ചുവെങ്കിലും ഉപേക്ഷിക്കാത്ത ദൈവകരമാണ് അവനായുള്ള സംരക്ഷകരെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രൊട്ടസ്റ്റന്റ് മാതാപിതാക്കളുടെ ഓമന മകനായി വളർന്നവൻ നിക്കോളാസ് സാമുവൽ ഗുഗർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇന്ന് അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ പാർട്ടിയുടെ MP മാറി. അമ്മ ഉപേക്ഷിച്ചപ്പോൾ കരുതിയ സ്വർഗീയ പിതാവിനെ ഇവിടെ കാണുന്നു. എന്നാൽ മറ്റൊരു മാതാവിനെ നമുക്ക് കാണാം. കുഞ്ഞിനെ രക്ഷിപ്പാൻ അമ്മയ്ക്ക് ശക്തി നൽകിയ ദൈവത്തിൻ്റെ കരമാണ് അവിടെയും നാം കാണുന്നത്. കുടിലിൻ്റെ വരാന്തയിലെ തൊട്ടിയിൽ തൻ്റെ കുട്ടിയെ ഉറക്കിയിട്ട ശേഷം വെള്ളം കോരാൻ പോയ മാതാവ് വെള്ളവുമായി മടങ്ങി വരുമ്പോൾ കേട്ടത് കഴുകൻ പാറയുടെ മുകളിലേക്ക് തൻ്റെ കുഞ്ഞിനെ ഒരു കഴുകൻ കൊത്തിക്കൊണ്ടുപോയി എന്നാണ്. ആ പാറയിലേക്ക് പോകുവാൻ ഗ്രാമവാസികൾ ആരും തയ്യാറായില്ല. എന്നാൽ ആ അമ്മ താൻ കൊണ്ടുവന്ന വെള്ളം അവിടെ വച്ചിട്ട് നേരെ പാറയുടെ മുകളിലേക്കാണ് പോയത്. പലരും അവരെ വിലക്കി, കഴുകൻ നിന്നെ കൊത്തിക്കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷേ അവരതൊന്നും കേട്ടില്ല. അവർ കയറിപ്പോയി മടങ്ങി വന്നത് തൻ്റെ കുഞ്ഞുമായിട്ടായിരുന്നു. ഇതാണ് മാതൃസ്നേഹം. ആ സ്നേഹമാണ് അപകടം അവഗണിച്ച് മല കയറുവാനുള്ള ധൈര്യം അവൾക്ക് നൽകിയത്. ആ ധൈര്യവും ആ കരുതലും ആ സ്നേഹത്തെക്കാളിലും അപ്പുറമാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി സ്വന്തം മകനെ നൽകിയ സ്നേഹം. കാൽവറി സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. ഇവിടെ 49:21 അവർ ഹൃദയത്തിൽ പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ഹൃദയത്തിൽ പറഞ്ഞതെന്ന് അവിടെ തന്നെ കാണാവുന്നതാണ്. 3 കാര്യങ്ങൾ അവർ ഹൃദയത്തിൽ പറഞ്ഞത്. 1, ആദ്യം ഈ പറഞ്ഞത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. 14 വാക്യത്തിൻ്റെ ആദ്യ സിയോൻ എന്ന് പറയുന്നു, അതായത് ഇസ്രായേൽ. അവരെന്താണ് പറഞ്ഞത്? 1 പറഞ്ഞത്, ഞാൻ പുത്രഹീനയായിരുന്നു, എനിക്ക് മക്കളില്ലായിരുന്നു. 2, ഞാൻ വന്ധ്യയായിരുന്നു. 3, ഞാൻ പ്രവാസിയായിരുന്നു. 4, അലഞ്ഞു നടക്കുന്നവളായിരുന്നു. ഈ 4 ഞാനായിരുന്നു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ ഇപ്പോൾ എനിക്കിതെല്ലാം എങ്ങനെ കിട്ടി? ആ ചോദ്യം അവർ ചോദിക്കുമ്പോൾ അവരുടെ അവസ്ഥയുടെ ഭയങ്കരതയെ നമുക്ക് കാണുവാൻ കഴിയും. എന്തിനാണ് സിയോൻ വിലപിച്ചത്? 1 കാരണം സിയോൻ വിലപിച്ചത്, ഞാൻ അധ്വാനിച്ചു, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. എൻ്റെ ശക്തി ചോർന്നു പോയി. 49-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഞാനോ, ഞാൻ വെറുതെ അധ്വാനിച്ചു, എൻ്റെ ശക്തി ചോർന്നു പോയി, വ്യർത്ഥമായുള്ള നിഷ്ഫലമായും ചെലവഴിക്കേണ്ടുന്ന വന്നു എൻ്റെ ശക്തിയെ എന്ന് പറഞ്ഞ് സിയോൻ വിലപിച്ചു. പക്ഷേ യഹോവ പറയുന്നത്, നീ വ്യർത്ഥമായിട്ടല്ല അധ്വാനിച്ചത്, കാരണം ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകും മുമ്പേ കണ്ടതാണ്. ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചതാണ്. നീ കരയേണ്ട കാര്യമില്ല, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവിടെ സിയോനെക്കുറിച്ചുള്ളത് പറയുമ്പോൾ 49-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദ്വീപുകളെ എൻ്റെ വാക്കുകൾപ്പീൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. അപ്പം വിളിച്ചു വേർതിരിച്ചവൻ നിന്നെ കരുതുന്ന കർത്താവ്, കൂടാതെ തിരഞ്ഞെടുത്തവൻ, വിളിച്ചു വേർതിരിച്ചവൻ നിന്റെ വായയും ശക്തിപ്പെടുത്തുന്നവനാണ്. എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. വായ എന്ന വാക്കിൻ്റെ അർത്ഥം വചനമെന്ന. വചനം മൂർച്ചയുള്ള വാളുപോലെയാക്കി. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ വചനം ഇരുവായി തലയുള്ള വാളിനെ പോലെ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതുമാകുന്നു. പ്രൈസ് ദ ലോർഡ്. ആ വചനം നിന്റെ വായിൽ തരണമെങ്കിൽ നിന്നെ വിളിച്ചു വേർതിരിച്ചതായിരിക്കണം, നിന്നെ നേരത്തെ കണ്ടതായിരിക്കണം. നിന്നെ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ നിന്റെ വായിൽ മൂർച്ചയുള്ള വാക്കുകൾ വരികയുള്ളൂ. ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. അതായത്, അദ്ദേഹത്തെ വിളിച്ചു വേർതിരിച്ച ദൈവം അദ്ദേഹത്തിൻ്റെ വായിൽ വചനം കൊടുക്കുവാൻ പ്രസാദിച്ചു. തിരഞ്ഞെടുത്തവൻ വായിൽ വചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പുറകോട്ട് നോക്കിയില്ല, ആരോടും അനുവാദത്തിനായി പോയുമില്ല. തുടർന്നുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് എന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ അപ്പോസ്തലന്മാരുടെ ആയവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോയി ഡമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. എന്നെ എങ്ങോട്ടാണോ ദൈവം അയച്ചത് അവിടേക്ക് ഞാൻ പോയി. നിന്റെ സകലതും നഷ്ടപ്പെട്ടു എന്ന് നിനക്ക് തോന്നുമ്പോൾ നിന്നെ ബലം നൽകി നീ പോകേണ്ടുന്നിടത്ത് അയക്കുവാൻ നിന്റെ ദൈവം മതിയായവനാ. അതുകൊണ്ട് ഇസ്രായേലേ, ഞാനോ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, എൻ്റെ അധ്വാനം വ്യർത്ഥമായി പോയി എന്ന് നീ നിലവിളിക്കേണ്ട കാര്യമില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് പലരുടെ നിലവിളി ഇതാണ്, ഞാൻ അധ്വാനിച്ചു, അധ്വാനിച്ചതെല്ലാം ഓട്ടസഞ്ചിയിൽ ഇട്ടതുപോലെ ആയി എന്ന് നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകും മുമ്പേ കണ്ട ഒരു ദൈവമുണ്ടെങ്കിൽ, നിന്റെ വഴിയെ നടത്തുന്നവനും നിന്റെ വായിൽ വാക്കുകളെ തരുന്നവനും നിന്നെ അത്ഭുതമായി നടത്തുന്നവനും നിന്റെ കർത്താവാ. പിന്നെ നീ ആരെയാ ഭയപ്പെടുന്നത്? പിന്നെ നിലവിളിക്കുന്നത് എന്തിന്? രണ്ടാമതായി ഇസ്രായേൽ നിലവിളിച്ചത് 14-ാമത്തെ വാക്യത്തിൽ കാണാം. സിയോനോ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. കർത്താവ് എന്നെ മറന്നു കളഞ്ഞു, സിയോന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രണ്ടാമത്തെ വിലാപമാ. ഇസ്രായേൽ വിലപിക്കുന്നത് പോലെ തന്നെ ഇന്ന് വിലപിക്കുന്നവരാണ് പലരും. ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പം എന്തുകൊണ്ട് ദൈവം എന്നെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്ന് വിലപിക്കുന്നവരെ, ഒരിക്കലും ദൈവം നിന്നെ ഉപേക്ഷിക്കയില്ല. ഇവിടെ കർത്താവ് പറയുന്ന ഒരു വാക്ക്, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. വിലപിക്കുന്നവർക്ക് കൊടുക്കുന്ന ഉറപ്പിൻ്റെ ഒന്നാമത്തെ വാഗ്ദത്തമാണ് ഞാൻ നിന്നെ മറക്കുകയില്ല. മറക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൻ നിന്നെ മറക്കുകയില്ല. ആ ദൈവം ശക്തന്, അവൻ നിന്നെ മറക്കുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ നോക്കിയാൽ മറക്കുകയില്ലെന്ന് പറഞ്ഞത് മാത്രമല്ല, രണ്ടാമതായി പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ അർത്ഥം നമുക്ക് അവിടെ കാണാം. രണ്ടാമത് പറയുന്നുണ്ട്, 16-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അന്നത്തെ കാലത്തെ യഹൂദന്മാർ യെരുശലേം പട്ടണത്തിൻ്റെ പടമോ അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിൻ്റെ ചിത്രമോ അവരുടെ കൈകളിൽ വരച്ചിരുന്നു. എന്നാൽ കർത്താവ് പറയുന്ന, ഞാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തവനെ, ഞാൻ വിളിച്ചു വേർതിരിച്ചവനെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അതായത് ഞാൻ നിന്നെ സംരക്ഷിക്കുന്ന യഹോവയാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ സംരക്ഷിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം. നാം എവിടെ പോയിരുന്നാലും നമ്മളെ കാണുവാൻ അവൻ ഭൂമിയിൻ്റെ, അവൻ്റെ കണ്ണ് ഭൂമിയിലെല്ലാം ഊടാടി നടക്കുന്ന കണ്ണാണ്. 10-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എൻ്റെ പിതാവാണ് അവരെന്നെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചതെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് ആർക്കും അവരെ പിടിച്ചു പറിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടി നടക്കുന്നു. തന്നിൽ ഏകാഗ്ര ചിത്തരായവർക്ക് വേണ്ടി ഭൂമിയിൽ എല്ലായിടവും ഊടാടി നടക്കുന്ന ഒരു കണ്ണുണ്ട്, അത് നിന്റെ യഹോവയുടെ കണ്ണാ. വിലപിക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു വാഗ്ദത്തം തന്ന അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് രണ്ടാമത് തന്ന ഉറപ്പ്, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന. ഉള്ളം കയ്യിൽ വരച്ച കർത്താവ് നിന്നോട് വീണ്ടും പറയുന്നു, എൻ്റെ കണ്ണ് നിനക്ക് വേണ്ടി ഭൂമിയിൽ എല്ലായിടവും ഊടാടി നടക്കുന്നു. എന്തിന്? ഞാൻ ബലവാനെന്ന് നീ അറിയേണ്ടതിന്. അതെ, പ്രൈസ് ദ ലോർഡ്. ആ ബലവാന്റെ കൈകളിൽ നാം സുരക്ഷിതരാണെങ്കിൽ നിന്റെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതിനെ നിനക്ക് മടക്കിത്തരുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. 3-ാമതായി ഉറപ്പ് ലഭിക്കുവാൻ വേണ്ടി 49-ാം അധ്യായത്തിൽ 3-ാമത്തെ ഉറപ്പ് പറയുന്നത്, നിന്റെ മതിലുകൾ എൻ്റെ നോട്ടത്തിൻ കീഴിലാകുന്നു. അതായത് എൻ്റെ ദൃഷ്ടിയുടെ കീഴിലാണ് നിന്റെ ഇരിപ്പ്, എൻ്റെ ദൃഷ്ടിയുടെ കീഴിലാണ് നിന്റെ നടപ്പ്. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. അപ്പൊ കരുതുന്ന ഒരു കർത്താവ് നിനക്കുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല, അവൻ നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാ. 3 വാഗ്ദത്തങ്ങളാണ് അല്ലെങ്കിൽ 3 ഉറപ്പുകളാണ് ദൈവം നമുക്ക് അവിടെ തന്നത്. ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഈ വാഗ്ദത്തം ലഭിച്ചു കഴിയുമ്പോൾ ഇനി നാം ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. 49-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ തിരഞ്ഞെടുത്തവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തെ കാണാം നമുക്ക്. നിന്റെ മക്കൾ ബലപ്പെട്ട് വരുന്നു, നിന്നെ നശിപ്പിച്ചവർ, ശൂന്യമാക്കിയവർ നിന്നെ വിട്ടു പോകുന്നു. നിന്റെ ശൂന്യാവസ്ഥയ്ക്ക് കാരണമാക്കിയവർ, നിന്റെ സകലതും ഇല്ലാതാക്കിയവർ നിന്നെ വിട്ടുപോകും. പക്ഷേ കുഞ്ഞെ, നീ ഒന്ന് തല പൊക്കി നോക്കിക്കേ. നിന്നെ വിട്ടുപോയവർ നിന്റെ ചുറ്റും നിന്നെ ഓച്ചാനിച്ച് നിൽക്കുന്നത് നിനക്ക് കാണാം. വന്ദിക്കുവാൻ നിന്നെ നിന്ദിച്ചവൻ നിന്നെ വന്ദിക്കുവാൻ കാരണമാകുന്ന ദൈവമാണ് നിന്റെ സർവശക്തനായ ദൈവം. നിനക്ക് നഷ്ടപ്പെട്ട മക്കൾ നിനക്ക് തിരികെ വരും. അന്നത്തെ കാലത്ത് മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതെല്ലാം തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ നീ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാവോ? 18-ാമത്തെ വാക്യത്തിൽ, തലപൊക്കെ ചുറ്റും നോക്കുക, ഇവരെല്ലാവരും നിന്റെ അടുക്കൽ വന്നുകൂടുന്നു. എന്നാണ്? നീ അവരെയൊക്കെയും ആഭരണം പോലെ അണിയുകയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരക്കുകെട്ടുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. നിന്നെ നിന്ദിച്ചവരെല്ലാം നീ ഇനിയിപ്പോൾ ചെയ്യാൻ പോവുക. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നു, ആരാധിപ്പാൻ പോയ ജനത്തോട് പറയുന്നു, നിങ്ങൾ ഇത്ര നാളും ഇസ്രയേൽ മക്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച മിസ്രയേമേരെ വിട്ട് എന്നെ ആരാധിക്കാൻ വരിക. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, അവരോട് ചെന്ന് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചത് മുഴുവൻ വാങ്ങിക്കൊണ്ടുവരണം, ഒന്നുപോലും വിടാൻ പാടില്ല. അതെ, നിന്റെ കയ്യിൽ നിന്ന് ദുഷ്ടൻ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ പിടിച്ചു വാങ്ങിക്കണം. നീ ചോദിച്ചാൽ മതി, നീ ആരോടും വഴക്കിന് പോകണ്ട, നീ ചോദിച്ചാൽ മതി, അവൻ നിനക്ക് മടക്കിത്തരും. മടക്കിത്തരാൻ അവനെ പ്രേരിപ്പിക്കുന്ന കർത്താവ് നിന്റെ കർത്താവ്. നിനക്കൊന്നും നഷ്ടപ്പെടത്തില്ല, കാരണം സകല അമ്പുകളെയും മൂർച്ചയുള്ളതാക്കി നിന്റെ ആവനാഴിയിൽ ശേഖരിച്ചു വെക്കുന്നവന് നിന്റെ കർത്താവെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുവാൻ അവൻ മതിയായവനുമാകുന്നു. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നിനക്കെല്ലാം മടക്കി കിട്ടും. മടക്കി കിട്ടുമ്പോൾ യെശയ്യാപ്രവചനം 41:18-20 വാക്യങ്ങൾക്കകത്ത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നീ കരുതിയെടുത്ത് പാഴ് മരുഭൂമി ഞാൻ നിനക്ക് ഫലമുള്ളതാക്കിത്തരും. 41:18 ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വകരകളുടെ നടുവിൽ ഉറവകളെയും നിനക്ക് തുറക്കും. മരുഭൂമിയെ ഞാൻ നിനക്ക് അനുഗ്രഹകരമായി തരുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിനക്ക് മടക്കി തന്നു കഴിയുമ്പോൾ നീ പറയും, ഞാൻ വന്ധ്യയായിരുന്നു, എൻ്റെ മക്കളെ ഇത്രയും വളർത്തി തന്നതാർ. വളർത്തിത്തരിക, അതാ പ്രധാനപ്പെട്ട വാക്ക്. വളർത്തിത്തന്നതാർ, വളർത്തി തന്നവന് നിന്നെ സംരക്ഷിക്കാനും കഴിയും. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ധൈര്യത്തോടെ. ഹൃദയത്തിൽ ദൈവത്തിന് മഹത്വം കരേറ്റുക, സന്തോഷത്തോടെ സ്തോത്രത്തോടെ അവന് മഹത്വം കരേറ്റുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസവും ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തന്ന നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം. ഹൃദയത്തിൽ പറയുന്നവരെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ പതറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. bible.study.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.